അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ പ്രായച്ചിത ബലി, ബലിമൃഗത്തിന്റെ കുറുകൾ, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രനെ കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്, നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ടുകൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവന്മാർ കൂടി അപമാനം ഏൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്, നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദയസ്ഥമാക്കുക, അവൻ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതിക്കത്തിക്കരുത്, അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട, എന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിന് പ്രഞ്ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവന് അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടത്തെ വിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഹോഷന്റെ ഉപദേശം തേടരുത്, അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനതെങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്, പുതിയവനവന് തുല്യനായിരിക്കില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകുന്തോറും ഹൃദ്യതയേറും. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട, മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക, മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ച് പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക, അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യന്റെ നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടത്തെ ഭക്ഷിക്കാവൂ, കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു, ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. തെളിഞ്ഞാകാശവിധാന സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുവരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിലത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവന് ഇരിയുന്ന ചൂട് ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടി ജഗർത്ത ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മ അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ വേദാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവേൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിന്റെ കരങ്ങളാണ് അത് കൊല്ലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാല തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ചു കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വിരുന്നു. അതിന്റെ വെണ്മ കണ്ട് കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. കുറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞെല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാവുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കിയതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാകെ ആവുകയില്ല. എല്ലാറ്റിന്റെ സാരം ഇതാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവേൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവേൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ആരും അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും നമ്മുടെ പിതാക്കന്മാർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകി വരും. പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവ്വമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചിരുന്നവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണയെ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം, അവരുടെ പിൻഗാമിയുള്ള അവരുടെ അവകാശം മക്കളുടെ മക്കളിൽ നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. സുവിശേഷം 1:26 മുതലുള്ള വാക്കുകൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീലയിലെ പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്നേ വിളിക്കപ്പെടും. നിന്റെ ചാർത്തിക്കാറ്റും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലൊരു ഹോദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തിയ എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അള്ളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി ണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളിച്ചെയ്തതുപോലെ അബ്രഹാമിനോന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിനെ തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസങ്ങളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അക്കാലത്തെ ലോകമൊക്കെയും പേർ വിളിച്ചാർത്തേണമെന്ന് ക്രിസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറഞ്ഞോ സുറിയനാട് വാഴ്പോളി ഒന്നാമത്തെ ചാർത്തിലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചേർത്തപ്പെടേണ്ടതിനെ ഗലീലയിലെ നസറയത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ അതിജാതനായി മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്തെ വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടി കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷിയുടെയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടു എന്ന് മറിയേയും ജോസഫിനെയും പശുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ച പോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മോശപ്പെടുത്തിയും പോയിട്ടും കൊണ്ട് മടങ്ങിപ്പോയി. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ പാതിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. മോശയുടെ ന്യായ പ്രമാണ പ്രകാരം അവിടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായാണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാൻ ഒരു ഈണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായ പ്രമാണത്തെ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനോ അവനെ എരിശിലേമിലേക്ക് കൊണ്ടുപോയി. എരിശിലേമിൽ ചിമ്മിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായ പ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചിന്തിവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നേടിയനെ സമാധാനത്തോട് വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള ഒരു പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയോടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇതിനെ ഇസ്രായേൽ പലരുടെയും വേച്ചയ്ക്ക് എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായി ഹന്ന എന്നൊരു പ്രവാചികയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ യാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തിയെന്ന് ദൈവത്തെ സ്തുതിച്ചു. എരിശിലീമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ഒക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. പാറയ്ക്കുമോ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത്വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. പതിവ് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയുടെ പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് നീങ്ങുന്ന ഈ ഒരു യാമം നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് ദൈവശബ്ദം കേട്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതം കുറെ കൂടെ ഉത്തമമാക്കുവാൻ ദൈവൻ തന്ന ശ്രേഷ്ഠമായ അവസരത്തെ ഓർത്ത് സമർപ്പണ ഹൃദയത്തോട് സന്നിധിയിലെടുക്കുകയല്ല. നിരന്തരം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവ ആരാധനയ്ക്ക് നിദാനമായി തീരാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം നൽകട്ടെ എന്ന് അമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും പ്രാർത്ഥന കൊണ്ട് നയിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും പ്രത്യേകാൽ പന്നിയ മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, ഐസക് പി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, ദൂരയും ചാരയും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥനാ നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ആദരവോടെ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ദൈവമക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാനും നാം ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതിൽ പങ്കുകൊള്ളുമ്പോഴും ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന് ഒരു മുഖാന്തരമാകുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങളെ സ്വീകരിക്കത്തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും അന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട റൈസലാന്റി ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഹലോ,
കേൾക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ആശയിച്ചൊക്കെ തട്ടി ഓടുകിൽ ആശ വെച്ച പന്തയപ്പൊരുൾ ജപിച്ചിടും. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചികർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുക. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടി ഓടിപ്പോകുവാൻ ബലം ധരിച്ചിടാം. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാനേകർ മുന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും, നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും, നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. ഹാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ ഓടി ഓട്ടം തികയ്ക്കാം. താങ്ക് യു.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ സുഷോണം പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കർണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മർത്ത മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
ഭാഗ്യമോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയ തമ്പുരാനേ, നിന്റെ ദുരവിഷ്ടം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തേണമേ. എന്റെ സൃഷ്ടാവാകുന്ന മെസ്സിയ തമ്പുരാനേ, വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുവൻപാകം നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യമില്ലാത്ത കരുണകളാൽ എന്നെ സഹായിക്കണമേ. എന്റെ സത്യശരണവും ബലമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശുദാമ്പ്രാനെ നിനക്ക് ദുരിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മാഹാജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കുറവയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതുപോലെ കുറ്റക്കാരനായ എന്റെ മേൽ തിരുവിഷ്ടമുണ്ടായി. എന്റെ ജീവിതകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാലുമായ കർത്താവേ, എന്റെ പ്രാർത്ഥന വിശുദ്ധവും മഹത്വമുള്ളതും നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതുമാകുമാറാകണമേ. കർത്താവെ, ശത്രുക്കളിനെ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ എന്നെ ഒഴിവാക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്നെ നേരെ ഓർപ്പിച്ചിരിക്കുന്ന വിനാശകരമായ കഠിനവോളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവ് എന്നുള്ള ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണമായി നിന്നിൽ ഒന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും ഭാഗ്യമായി എന്റെ ശരണമായ മശിയ, എന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ എന്നോടുകൂടി ഉണ്ടായിരിക്കണമേ. ഓശാപൂല സുബാൻമീൻ.
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ അനുഗ്രഹീതമായ ഈ ദിനം, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ദൈവമാതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്ന ദിനങ്ങളാണത്. നോമ്പ് നമുക്ക് നൽകുന്ന ശക്തിയും തേജസ്സും ആത്മവിശുദ്ധിയും അത് നിസ്സാരമല്ല, അത് വളരെ നമ്മെ ഫലവത്താക്കുന്നതാണ്. ആ നോമ്പിന്റെ പ്രൗഢി ജീവിക്കാൻ, ആ സാരാംശം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം നമ്മളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 6-ാം തീയതി അതിശ്രേഷ്ഠമായ ഒരു പെരുന്നാളിന്റെ ഓർമ്മയെ കുറിക്കുന്ന ദിനമാണ്. പെരുന്നാളിനേക്കാൾ ഉപരിയായി വലിയൊരു ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കൽ, കൂടാര പെരുന്നാൾ, താബോർ മലയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ദിവംഗതരായ ശ്രേഷ്ഠ പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ ക്രിസ്തു പ്രകാശിച്ച് ആ പ്രകാശം അതിന്റെ വട്ടം തിരിച്ചറിഞ്ഞ് അവിടെ തങ്ങൾ അനുഭവിച്ച സ്വസ്ഥതയുടെ ആ ഒരു വലിയ അനുഭവം ലോകത്തിന് പങ്കുവച്ച പത്രോസിന്റെ സാക്ഷിയൊക്കെ ഉൾപ്പെടുത്തുന്ന വലിയൊരു അവസ്ഥയെ കുറിക്കുന്ന ഒരു പെരുന്നാളായിട്ടാണ് നമ്മളതിനെ കാണുക. തീർച്ചയായിട്ടും ആ ഒരു പെരുന്നാളൊക്കെ അതിൻ്റെതായ അർത്ഥതലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആഘോഷിക്കുകയും വ്യക്തി ജീവിതത്തിൽ നമ്മുടെ വിചിന്തനങ്ങൾക്ക് അതിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രകാശവും നിറവും വെളിച്ചവും ഒക്കെ നമ്മുടെ ആന്തരിക ഹൃദയത്തിനും നമ്മുടെ ഭവനത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ഒരു വെളിച്ചത്തിന്റെ സാധ്യതയിലേക്ക് നയിക്കും എന്നുള്ള തിരിച്ചറിവ് നമ്മളെപ്പോഴും ഭരിക്കണം. കൂടാര പെരുന്നാള് വളരെ ആദരവോട് നമ്മൾ കാണേണ്ട, ഓർക്കേണ്ട ഒരു പെരുന്നാളാണ്. മനുഷ്യാവതാരം ചെയ്ത കർത്താവിന്റെ മഹത്വം ദർശിച്ച വലിയൊരു സംഭവമാണ്. ഇങ്ങനെയുള്ള 2-3 പ്രാധാന്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് മാസം അതിന്റെ പ്രാരംഭം പ്രാധാന്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ അനുഗ്രഹമായി ഈ ഒരു ദിനത്തെ, ഈ ദിവസങ്ങളെ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വിശ്വാസികളായ നമുക്ക് ഓർക്കാനും പ്രാർത്ഥിക്കാനുമുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പത്തനാപുരം ദേറായിൽ നടത്തപ്പെടുകയാണ്. സഭ ഏറ്റവും അനുഗ്രഹീതമായി മുന്നോട്ട് നയിക്കത്തക്കവണ്ണം പരിശുദ്ധ പിതാക്കന്മാരുടെ കൈകൾക്ക് താങ്ങല് കൊടുത്തുകൊണ്ട് സഭയുടെ ഔദ്യോഗിക സ്ഥാനികളെ തെരഞ്ഞെടുക്കുന്ന ഒരു വലിയ സംഗമമാണ് നടക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. സഭയുടെ ശ്രേഷ്ഠ പിതാക്കന്മാർക്കൊപ്പം കൂടെ നിൽക്കുന്ന ചുമതലപ്പെട്ടവർ നൽകുന്ന നിർദ്ദേശങ്ങളും കൈത്താലങ്ങളും ഈ സഭയുടെ പരിശുദ്ധമായ സഭയുടെ ആധ്യാത്മിക നടത്തിപ്പിന് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് ഉത്തമരും നല്ലവരും ദൈവഭക്തരും സ്ഥാനമോഹങ്ങൾ ആഗ്രഹിക്കാത്ത അർപ്പണ മനോഭാവത്തോടെ സ്ഥാനങ്ങൾ ആഗ്രഹിക്കാതെ പേര് സ്വന്തം പേര് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കാതെ ദൈവമഹത്വത്തിനും സഭയുടെ യശസ് ഉയർത്താൻ സാധ്യതയുള്ള നല്ല ആളുകളെ തെരഞ്ഞെടുക്കത്തക്കവണം. കാരണം നമുക്കല്ലല്ലോ, ദൈവത്തിന് മാത്രമേ ആളുകളുടെ ഹൃദയങ്ങളെ അറിയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരത്തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ അസോസിയേഷന്റെ ക്രമീകരണങ്ങളെയൊക്കെ ഓർക്കണം എന്ന് വളരെ വിനയത്തോട് ഈ സമയത്ത് അപേക്ഷിക്കുന്നു. ഇന്ന് മറ്റാരും പ്രസംഗിക്കാൻ ലഭ്യമാകാത്തത് കൊണ്ട് ഒരുപക്ഷെ ഒരു ഭദ്രാസനത്തിൽ വൈദികനോട് ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും അച്ഛന് അത്യാവശ്യം ഒരു തിരക്ക് വന്നു, അടുത്ത ആഴ്ച അച്ഛൻ പ്രസംഗിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊന്നും തന്നെ ഈ സമയത്ത് പറയുന്നില്ല. ഇപ്പോൾ പ്രസംഗത്തിന് മുമ്പ് ഗാനം ആലപിക്കുവാൻ തക്കോണം പ്രിയപ്പെട്ട ഐസക്കച്ചനെ ആദരവോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 355-ാമത്തെ ഗീതം 355. ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയരുളും വൻഗിരിയിൽ, എൻ സഹായം വാനും ഭൂമി അഖിലം വാഴും യഹോവയിൽ എന്നാരംഭിക്കുന്ന സുപരിചിതമായ ഗീതം. ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയരുളും വൻഗിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല, യഹോവയൻ പാലകൻ താൻ ഇല്ല നീക്കൂ ഖേദമൊട്ടും, യഹോവയൻ പാലകൻ താൻ ഇല്ല നീക്കൂ ഖേദമൊട്ടും, ശത്രുഭീതി നീക്കി എന്നെ മാത്ര തോറും കാത്തിടുന്നു, നീതിയിൻ സൽപാദകളിൽ നിത്യവും നാടത്തിടുന്നു, നീതിയിൻ സൽപാദകളിൽ നിത്യവും നാടത്തി ടുന്നു, ശോഭയേറും തുർപ്പൂരിയിൽ തീരമതിൽ ചേർത്തിടുന്നു, ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു, ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു, വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ ധ്യാനിച്ചിടും േരമെന്റെ മാനസം മോദിച്ചിടുന്നു, ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ.
ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വീകരിക്കപ്പെടാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, എപ്പോഴും ഈ ഒരു പ്രാർത്ഥനയിൽ എന്റെ ശബ്ദം നിരന്തരം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അലോസരം ആർക്കെങ്കിലൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിർവാഹമില്ല, മറ്റ് ചില അവസരങ്ങളിൽ മറ്റാരെയും കിട്ടാതിരിക്കുമ്പോഴാണ് വീണ്ടും ഈ ശബ്ദം കേൾക്കപ്പെടുക. ഈ പ്രസംഗത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിലും ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുതലേ പല ഒരു ഇങ്ങനെ ആമുഖമായിട്ടും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടും ഒക്കെ ഇങ്ങനെ ഞാൻ തന്നെ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരാലോചന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കാം എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായത്തിന്റെ ഏതാണ്ട് 8 മുതലുള്ള വാക്യങ്ങളാണ്. 7 മുതലുള്ള വാക്യം, 7, 8, 9, 10. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായത്തിന്റെ 7, 8, 9, 10 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ഭാഗം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പരിചിതമുള്ള ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഈ ഒരു വാക്യവും അതിന്റെ ആശയങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി, പ്രത്യേകിച്ച് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ കുറെയൊക്കെ ഒരു തണുപ്പേകാൻ ഈ ഒരു ദൈവവചനവും നമ്മൾക്ക് ശക്തിയേകണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ഒരു ചെറിയ ആശയം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികിനെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എന്നോട് ഞാൻ വായിക്കാം: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്ററികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ ആധ്യാത്മികമായി ഉണർത്തത്തക്കവണ്ണം, അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ ശേഷി നഷ്ടപ്പെട്ട മനുഷ്യന് കൂടുതൽ ആത്മീക കരുത്തേകുവാൻ തക്കവണ്ണം ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ കാണുകയുണ്ട്. അപ്പൊ ഈ യിരമ്യാ പ്രവാചകന്റെ പുസ്തകവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങളൊക്കെ പ്രധാനമായിട്ട് ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരു ഭാഗം, ദൈവകൃപയിൽ ജീവിച്ചിരിക്കുന്ന ദൈവജനം ഔദാര്യമായി കിടക്കുന്ന നന്മയിൽ അഹങ്കരിച്ചിട്ട് ദൈവത്തെ മറന്നുപോകുന്ന ചരിത്രം നിരവധി നമ്മൾ കാണുകയുണ്ട്. അങ്ങനെ മറന്നുപോകുന്ന മനുഷ്യൻ അവരെ സുരക്ഷിത സ്ഥാനത്ത് നിർത്തുവാൻ തക്കവണ്ണം തബ്ര നിന്ന് കണ്ണടയ്ക്കുമ്പോൾ പലപ്പോഴും ശത്രുക്കൾ അവരെ ശക്തമായി കീഴ്പ്പെടുത്തുകയും അങ്ങനെ വിദേശ ശക്തികളുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന വളരെ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പലപ്പോഴും നമ്മൾ ഈ വേദഭാഗങ്ങളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ അവര് എത്തിച്ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, സുഖകരമായ ജീവിത ശൈലിയിൽ അവരായിരിക്കുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് ഹിതകരമല്ലാത്ത ജീവിത ശൈലിയിൽ അവർ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തെ മറന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ലോകം ഒരുക്കുന്ന സുഖങ്ങളിലും ലോകം ഒരുക്കുന്ന സുരക്ഷിതത്വ കവചങ്ങളിലും അവർ അറിഞ്ഞോ അറിയാതെയോ വീണു പോകുമ്പോൾ ദൈവത്തെ മറന്ന് ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലങ്ങളിലേക്ക് അവർ മാറ്റപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പല പതനങ്ങളും നമ്മൾ കാണുക. നമ്മൾ ഈ യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആമുഖത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ കുറെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അതിനോട് ചേർന്ന് വീണ്ടും 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും, നന്മ വരുമ്പോൾ അതിനെ കാണാതെ ഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിവലത്തിലും പാർക്കും. ഇവിടെ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കാതെ എങ്ങനെയാണ് മനുഷ്യനിൽ ആശ്രയിക്കുകയും ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യന്റെ അവസ്ഥയെ പറ്റി ഇവിടെ ചിന്തിക്കുന്നത് കേട്ടോ. അതെ, യഹോവ മനുഷ്യനിൽ ആശ്രയിച്ച്, മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു മനുഷ്യനിൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? നമുക്കേത് കാര്യങ്ങളാണോ നടക്കേണ്ടത് ആ നടക്കുന്നതുമായി ബന്ധപ്പെട്ട മനുഷ്യരെ നമ്മൾ സ്വാധീനിക്കാറുണ്ട്. അപ്പം ദൈവത്തിനേക്കാൾ ഉപരി താൽക്കാലിക നടത്തിപ്പിന് വേണ്ടി ഇത്തരം മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും അറിഞ്ഞു അറിയാതെയോ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ ചോദിക്കും നമ്മൾ വിശുദ്ധന്മാരിൽ ആശ്രയിക്കുന്നില്ല എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ വിശുദ്ധന്മാരിൽ നമ്മൾ ആശ്രയിക്കുന്നത് ആ വിശുദ്ധന്മാരും പരമോന്നതനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ ആ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു അന്വേഷണമല്ല. എന്നാൽ അതിനേക്കാൾ ഉപരി ചില നടത്തിപ്പിന് വേണ്ടി ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്ന ചില മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ അവരെ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ആശ്രയം മനസ്സിലായിത്തീരുന്നത്. അങ്ങനെ മനുഷ്യരിൽ ആശ്രയിക്കുകയും ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുപോവുകയും ചെയ്യുന്ന മനുഷ്യർ ശപിക്കപ്പെട്ടവര്. അപ്പൊ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും ചില താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിലെ ചില നിലനിൽപ്പിന് വേണ്ടി ദൈവത്തെ മറന്നുകൊണ്ട് ജഡത്തെയും ജഡത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരെയും പലപ്പോഴും നമ്മൾ പിൻപറ്റുമ്പോൾ ഒരുപക്ഷെ താൽക്കാലികമായ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, പക്ഷേ ഒരു ഇറ്റേണലായിട്ടുള്ള നന്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ ഓർപ്പിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായേക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഹോവ തന്നെ അവന്റെ ആശ്രയമായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു സൈമിൾട്ടാനിയസ് പ്രോഗ്രാമാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ അവസാനം ദൈവം തന്നെ നമ്മുടെ ആശ്രയം ഏറ്റെടുത്തുകൊണ്ട് ദൈവം നമ്മുടെ ശക്തിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാ. അവന്റെ ഭാഗ്യം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, വരുന്ന ലോകത്തിലും ആ ഭാഗ്യം അവന് നിലനിൽക്കുന്നുള്ളതാണ് പരമാർത്ഥം. എന്നിട്ട് അവിടെ അവസാനിക്കുന്നില്ല, ആ ഭാഗ്യം എങ്ങനെ അവന് രൂപപ്പെടുന്നു എന്നുള്ളത് തുടർന്നുള്ള 8-ാം വാക്യം ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇപ്രകാരം പറയുന്നു, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആ ചരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. എന്താ അവിടെ പറയുന്നത്? അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആ ചരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമുക്കറിയാമല്ലോ ഇതിന് സമാനമായിട്ടുള്ള സങ്കീർത്തനമാണ് 1-ാമത്തെ സങ്കീർത്തനം മുതൽ നമ്മൾ വായിക്കുക. ദുഷ്ടന്മാർ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആചരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരുപക്ഷെ ഈ ഒരു വേദഭാഗം യിരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ വളരെ കണക്റ്റഡാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് എടുത്തതാണോ എന്നൊന്നും നമുക്ക് പറയാൻ അറിയുകയല്ല, എങ്കിൽ തന്നെയാണെങ്കിലും ഇതൊക്കെ ഒരേ ആശയം നമുക്ക് നിലനിർത്തുകയും വളരെ വിശ്വാസപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾക്ക് കരുത്ത് പകരുന്നതും പ്രത്യാശ പകരുന്നതുമായ വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നുണ്ട് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും. എന്താണ് ഈ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ഒരു ഒരു ചെടിയുടെ പ്രത്യേകത നമുക്ക് ഒരുപാട് അറിയാവുന്ന, ഒരുപക്ഷെ ഈ ഒരു വേദഭാവം വായിക്കുമ്പോൾ നമുക്ക് ആഴമായിട്ടുള്ള ആശയങ്ങളൊന്നും പ്രവേശിക്കേണ്ട, അതൊരു ഉപരിതലത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ വലിയ ഡീപ് നോളജോ വലിയ പഠനങ്ങളോ ഒന്നും ഇതിന്റെ പിന്നിൽ ആവശ്യമൊന്നുമില്ല. വാസ്തവത്തിൽ ഈ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം എന്ന് ഇവിടെ സങ്കീർത്തനക്കാരനും അതുപോലെ പ്രവാചകനും നമ്മളെ സൂചിപ്പിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ജീവിതത്തിന്റെ ഒരു അവസ്ഥയെപ്പറ്റിയാണ്. ഒരാളായിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയെപ്പറ്റിയാണ് വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം. ചില സംഗതികളോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനോട് ചേർക്കപ്പെടുന്നുവോ അതിൽ നിന്ന് ലഭിക്കുന്ന സ്വാധീനം നമ്മളെ ഒരുപാട് സ്വാധീനം, അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണ നമ്മളെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് അല്ലേ. നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഭക്തരാണോ അഭക്തരാണോ അല്ലെങ്കിൽ ഏത് സ്വഭാവ സവിശേഷതയാണ് നമ്മളിൽ കൂടുതൽ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ എന്തിനെ ചേർന്ന് നിൽക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും. അത് ഏത് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അതിനെ ആശ്രയി, യാതൊരു സംശയവുമില്ല. ഒരു കുഞ്ഞുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്പസമയത്തിൽ ഉള്ളിൽ തന്നെ മനസ്സിലാകും ഏത് പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും ഏത് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞാണെന്നുള്ളത്, ഏത് തരത്തിലുള്ള മാതാപിതാക്കളാണ് ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നുള്ളത് നമുക്ക് വളരെ വളരെ കുറച്ചു നേരം കൊണ്ട് ആ കുഞ്ഞിന്റെ സംഭാഷണത്തിൽ നിന്ന് ഒരു ചിത്രം നമുക്ക് മനസ്സിലാകും. ഭക്തിയുള്ള വീട്ടിൽ നിന്ന് വരുന്ന, പ്രാർത്ഥനയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളും പ്രാർത്ഥനയില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ വളരെ മ്ലേച്ഛമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. അപ്പം ഇതെല്ലാം കാണിച്ചു തരുന്നത് എന്താണ്, നമ്മൾ ഏതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതൊരു നിസ്സാരമായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത്. ഇവിടെ സങ്കീർത്തനക്കാരനും അല്ലെങ്കിൽ പ്രവാചകനും ഇങ്ങനെ ഒരു ആശയം നമുക്ക് മുമ്പ് നൽകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുകയെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ എന്തിനെ ആശ്രയിച്ചാണ് നമ്മൾ നിലനിൽക്കുന്നത്, ഏതടിസ്ഥാനത്തിനാണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഈ വെള്ളത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇവിടെ ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ തന്നെ ചിലത് പറയാം, എന്റെ അച്ഛ വെള്ളത്തിന്റെ ശക്തി അച്ഛൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. ഏത് വെള്ളത്തിന്റെ ശക്തിയാണെന്നറിയാമോ? ചില മനുഷ്യരൊക്കെ ഇങ്ങനെ അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ ചില ആളുകൾ ധൈര്യം കിട്ടാനായിട്ട്, ഒരു ഉന്മേഷം കിട്ടാനായിട്ട് ഇത് വളരെ ആവശ്യമാണെന്ന് പറയുന്നത്. ഒരാളിങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം അടിച്ചിട്ട് വരത്തുള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ ജോലിയിൽ നിന്നൊക്കെ വരുമ്പോൾ വെള്ളം അടിച്ചിട്ട്, അപ്പൊ ഭാര്യ എന്ന് പരാതിപ്പെടും. ചില സ്വാതന്ത്ര്യമുള്ള കുടുംബമായോണ്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നത്, അച്ഛാ ഈ മനുഷ്യൻ ജോലി കഴിഞ്ഞിരുന്നിട്ടും. അപ്പൊ ഞാൻ അയാളോട് ഇങ്ങനെ അവിചാരിതമായിട്ട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞിട്ട് പറയുന്നറിയാം, അച്ഛാ ഞാൻ ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ചൊറിഞ്ഞ വർത്താനം പറയും, പിന്നെ അവളോട് കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ രണ്ടടിച്ചാലേ എനിക്കൊരു ശക്തി കിട്ടത്തുള്ളതാണ്. അവളോടെ ഭാര്യയോട് കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ കാരണം ഇത് ധൈര്യം വേണം. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ കേട്ടോ, ഈ ചില മനുഷ്യർക്ക് ഈ മദ്യം ഉപയോഗിക്കാൻ ലഭിക്കുന്ന അപാര ശക്തി, രണ്ടുപേരുടെ മുന്നിൽ ധൈര്യമായിട്ട് പറയാൻ കഴിയില്ലാത്ത മനുഷ്യനൊക്കെ എന്തോ ഒരു അപാര ശക്തിയാണെന്നറിയോ, നാലുപേരുടെ മുന്നിൽ എന്തും പറയാൻ ഭയങ്കര തൊലിക്കെട്ടിയാ. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഈ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ചിലപ്പോ ഈ രാത്രിയിലൊക്കെ ശവപ്പറമ്പിൽ കൂടെ പോകാൻ വലിയ പേടിയുള്ളവരാ. ഇവിടെ രണ്ടടിച്ചു നോക്കിക്കേ, പിന്നെ പാട്ടും പാടി അതിലൂടെ നടക്കും. എന്ന് പറഞ്ഞാൽ ആരും അടിക്കാനൊന്നും പോകണ്ട, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഒരു താൽക്കാലിക ധൈര്യം, അതുകൊണ്ട് നമ്മളിൽ അവസാനിക്കുന്ന ശക്തിയാ. കാരണം അല്ല അച്ഛൻ ഇത് പറഞ്ഞ് ഇത് ഭയങ്കര ശക്തിയാണ്, അന്നപ്പം പരീക്ഷിച്ചു നോക്കാൻ നേരം പരീക്ഷിക്കരുത്. ഇതൊക്കെ നമ്മുടെ ഈ ശക്തി എന്ന് പറയുന്നത് സുബോധമില്ലാത്ത ശക്തിയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ശക്തി ഇതിന്നൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ അതൊരു സുബോധമില്ലാത്ത ശക്തിയാണ്. ഈ ബോധമില്ലാത്തവനെ എവിടെ നിൽക്കാം എന്ന് പറയുന്ന പോലെ, പക്ഷെ അതൊരു താൽക്കാലിക നിലനിൽപ്പേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വെള്ളത്തിന്റെ ശക്തിയല്ല, മറിച്ച് നമ്മള് ജനിച്ച് താമസിക്കാതെ തന്നെ ഒരു വെള്ളത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു ആധ്യാത്മിക ശക്തിയുണ്ട്. എന്താണ്? വെള്ളത്താല് മാത്മാവല് ജനിച്ചില്ലെങ്കിൽ നമ്മുടെ കർത്താവ് നീക്കോദിപോസിനോട് പറഞ്ഞതുപോലെ തന്നെ മാമോദീസായി കൂടി ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ജലത്തിനരികെ നമ്മളിൽ രൂപപ്പെടുത്തിയെടുത്ത, അല്ലെങ്കിൽ ജലം തളിക്കുന്നതിൽ കൂടി, അല്ലെങ്കിൽ ജലത്തിൽ കൂടി കഴുകിയെടുത്ത് നമുക്ക് ലഭിച്ച ഒരു ആധ്യാത്മിക ശക്തിയുണ്ട്. അന്ന് മുതല് ജീവൻ നൽകുന്ന ഒരു ആധ്യാത്മിക ജലത്തിന്റെ അരികെയാണ് നമ്മുടെ ജീവിതം. നമ്മളെ നട്ടിരിക്കുന്നത് മാമോദീസ എന്ന നിരന്തരം ശക്തി പകരുന്ന ഒരാറ്റിന്റെ തീരത്താണ് ആറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് മാമോദീസ, ആറ്റിൻ തീരത്ത് നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ. അതൊക്കെ കുറിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യയാണ്. അപ്പൊ അങ്ങനെ ഒരു നിരന്തര ആധ്യാത്മിക ശക്തി പകരുന്ന ഒരു വലിയ സാധ്യതയുടെ അരികത്ത് നട്ട് വളർത്തപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അപ്പൊ അതുകൊണ്ടൊരു എന്താണ് പറയുന്നത്, അങ്ങനെ നമ്മള് ഒരു വലിയ ശക്തിയുടെ സംഗതിയോട് ചേർത്ത് നമ്മളെ രൂപപ്പെടുത്തിയെടുത്തത് കൊണ്ട് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് അനന്ത സാധ്യതകളാണ്. വലിയ വലിയ സാധ്യതകൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും രൂപപ്പെട്ടു വരേണ്ടതാണ്. പക്ഷെ എന്താണ് നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഈ ആശ്ചര്യകത്ത് നട്ടിരിക്കുന്ന ഈ അനന്തമായ സാധ്യത നമ്മളിൽ കൊണ്ടെത്തിക്കുന്നത് വലിയ 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 കൃപകളിലേക്കാണ്. ആ കൃപകളാണ് തുടർന്നുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. എന്താണ് ആ കൃപ പറയുന്നത്? ഒന്നാമതായിട്ട് പറയുന്നതും ആചരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരുപാട് ഉദാഹരണങ്ങളും അർത്ഥങ്ങളും ഈ ഭാഗത്ത് പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആചരികത്ത് വേരൂന്നിയിരിക്കുന്ന ഈ വേരൂന്നുക എന്ന് പറയുന്നത് ഈ വൃക്ഷത്തിന്റെ വേര് വെള്ളം വലിച്ചുകൊണ്ട് പോകുന്നതല്ല. ഇനി വൃക്ഷത്തിന്റെ വേര് എങ്ങനെയാണ് വെള്ളം തേടി പോകുന്നത്? അത് വൃക്ഷത്തിന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ജലാശയമല്ല ഈ ജലം സ്വീകരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ വേരിനെ പിടിച്ചു വലിക്കുന്നത്. ഈ ജലാംശം ഒരു സാധ്യതയാ. ഈ ജലാശയം തേടി ഈ വൃക്ഷത്തിന്റെ വേര് പുറപ്പെടുക എന്ന് പറയുന്നത് പോലെയാകണം നമ്മുടെ ജീവിതവും. ഈ അനന്ത സാധ്യത നമ്മളിൽ രൂപപ്പെട്ടു വരണമെങ്കിൽ ഈ സാധ്യതകൾ പുറപ്പെടുമായ ജലാശയം തേടി നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വേരുകൾ ഇറങ്ങിച്ചെല്ലണം. അല്ലാതെ വെള്ളത്തിന്റെ കരയ്ക്ക് നിന്നതുകൊണ്ട് നമ്മൾ മഹത്തോളവരാകണം നമ്മൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ മാമോദീസായി നിന്ന് രൂപപ്പെടുത്തിയെടുത്ത് ഒരു വലിയ സാധ്യതയുടെ കരയ്ക്ക് നട്ടതുകൊണ്ട് നമ്മൾ ഫലം കായ്ക്കും നമ്മൾ വിചാരിക്കണ്ട. പക്ഷെ ആ സാധ്യതകളെ കണ്ടെത്തത്തക്കവണ്ണം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വേരുകളെ അതിലേക്ക് ആഴ്ന്നിറക്കാനുള്ളൊരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആ താല്പര്യമാണ് നമ്മളിൽ ആ താല്പര്യം രൂപപ്പെടുത്താനുള്ള വഴികളാണ് പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന നോമ്പുകളും ഉപവാസങ്ങളും. ചിലർ ചോദിക്കാറുണ്ട്, ഓ 50 കർത്താവിന്റെ നാമത്തെ തല 50 ദിവസം നോമ്പ്, പിന്നെ മാതാവിന്റെ നാമത്തെ 15 ദിവസം ഉത്തര, ശിഷ്യന്മാരുടെ ഇന്നലെ 13, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്നതൊക്കെ എന്താണെന്നറിയാം, ഈ നോമ്പ് ജീവിതത്തിൽ നോക്കാത്തവരാന്നുള്ളത് ഏറ്റവും വലിയ തമാശ. ഒരിക്കലും ജീവിതത്തിൽ നോക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ പരാതി വരുന്നത്. പക്ഷെ നോക്കുന്ന ആളുകൾ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാറുള്ളൂ, കാണാറുള്ളൂ. കാരണം അതിന്റെ ഭാരം അവർ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഈ നിരന്തരമായി സഭ അനുവർത്തിക്കുന്ന നോമ്പുകളൊക്കെ അനുഷ്ഠിച്ചു നോക്കി മനസ്സിനൊക്കെ എന്തോ ഒരു സന്തോഷവും കുളിർമയാണെന്നറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇത് കരയ്ക്ക് വെച്ചതുകൊണ്ട് നമ്മൾ ഫലം കായ്ക്കുന്നു വിചാരിക്കണ്ട. നമ്മുടെ വേരുകളെ ഈ ജലാശയത്തിലേക്ക് ഇറക്കി അതിലെ ഫലഭിഷ്ടമായ സാധ്യതകൾ കണ്ടെത്തുവാനുള്ള താല്പര്യം നമ്മളിൽ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും ഇനിയും പറയാൻ പോകുന്ന നന്മകളുടെ അംശികൾ നമ്മളായി മാറുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത്, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. എന്താ പറയുന്നത്? ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഉഷ്ണം തട്ടുന്ന ചില മനുഷ്യരൊക്കെ ചോദിക്കാന്നൊരു ചോദ്യമാണ്, ഞാനും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ നോമ്പ് നോക്കി ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പരിവരുത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടത് ലോക സഹജമാണ്. നമ്മള് ഈ വീട്ടിലിരിക്കുമ്പോഴത്തെ അമേരിക്കയിരിക്കുന്നവർക്കറിയാം, പ്രത്യേകിച്ച് ടെക്സാസിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നല്ല പുറത്ത് നല്ല ചൂടാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ ചൂടറിയുകയല്ല, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും വീട്ടിലിരിക്കാൻ ഒക്കത്തില്ലല്ലോ. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ പുറത്തിറങ്ങുമ്പോൾ അതിശക്തമായ ചൂട് നമ്മളെ സ്വാധീനിക്കുന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ ചൂടിലും തളർന്നു പോകാതെ നമ്മളെ നിലനിർത്തുന്ന ഒരു ആന്തരിക ശക്തിയുണ്ട് കേട്ടോ. ആ ശക്തിയാണ് നമുക്ക് ഈ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത്. പലപ്പോഴും ആധ്യാത്മികതയെ പലരും കണ്ടെത്തുന്നത് ഈ ലോകത്തിൽ നിലനിൽക്കാനുള്ള സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്വത്ത് സമ്പാദിക്കുക, മനസ്സിൽ രൂപപ്പെടുത്തിയെടുത്ത ചില ആഗ്രഹങ്ങളെ സാധ്യമാക്കുക എന്നുള്ള ചിന്ത. ഒരിക്കലും അതല്ല ഭക്തി. അതിന്റെ ഒരു അത് ചിലപ്പോൾ കിട്ടും കിട്ടാതിരിക്കുക രണ്ടാമത്തെ കാര്യം. പക്ഷെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് ഈ ഭൂമി മുഴുവൻ അതിഭീകരമായ ഉഷ്ണം വരുമ്പോൾ ആ ഉഷ്ണത്തിൽ പേടിക്കാതെ തളരാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഭക്തി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതൊന്നും നിസ്സാരമായ ചില നേട്ടങ്ങളെ പറ്റിയല്ല ഭക്തി നമുക്ക് രൂപപ്പെടുത്തിയെടുത്തു തരുന്നത്. മറിച്ച് ഈ ലോകത്തിൽ അതിശക്തമായ ചൂടും അതിശക്തമായ പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ തളരാതെ നിൽക്കാറുള്ള ധൈര്യത്തോടെ അതിജീവിക്കത്തക്കൊണ്ടുള്ളൊരു ഒരു നിർഭയമായ അവസ്ഥയാണ് അത് നേടുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല. നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ അവർ ശുശ്രൂഷ ചെയ്യുന്ന അവരുടെ പ്രാരംഭത്തിൽ അവർ വലിയ ശക്തിയുള്ളവരുന്നല്ല, ഭീരുക്കളായിരുന്നു, അവരെല്ലാത്തിനും ഭയന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവർക്ക് ലഭിച്ചപ്പോൾ അവര് ഈ ലോകത്തിൽ ഒരു ശക്തിയെയും അവര് തളർന്നു പോയില്ല എന്നുള്ളതാണ്. തന്റെ ഇടത്തോടുകൂടെ തങ്ങളുടെ ശരീരമൊക്കെ മരണത്തിന് വിധേയമാക്കി എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് അവർക്ക് ലഭ്യമായ ശക്തി. അവരുടെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല, അവരുടെ തീർച്ചയായിട്ടും ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. ആ സമർപ്പണത്തിൽ ഉയരങ്ങളിൽ നിന്ന് ലഭിച്ച, ഈ ജലാശയത്തിൽ നിന്ന് ലഭിച്ച നന്മകളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പം ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാമോദിസായുടെ തീരത്തിനടുത്ത് നട്ട എനിക്കും നിങ്ങൾക്കും അതിലേക്ക് വേരുന്നുമ്പോൾ ലഭ്യമാകേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഉഷ്ണം തട്ടാത്ത അവസ്ഥയാണ്, ഉഷ്ണത്തിൽ പേടിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. എന്ത് പെട്ടെന്നാ ഞാനും നിങ്ങളൊക്കെ ചെറിയ ചൂട് വരുമ്പോ തളരുന്നത്? ചൂടെന്ന് പറയുമ്പോ ഈ പുറത്തെ വെയിലല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പെട്ടെന്നാണ് നമ്മൾ തളർന്നു പോകുന്നത്. ചെറിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, പ്രതീക്ഷയോടെ വന്നിട്ട് കിട്ടാതിരിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന നിരാശയിലേക്ക്. എനിക്ക് എത്രയോ മനുഷ്യരെ, ഈ അടുത്ത സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ്, നല്ല ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിച്ച മനുഷ്യൻ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ ഒരു പുതിയൊരു ബിസിനസ്സിൽ പ്രവേശിച്ചു. ഇത് കഥയല്ല സംഭവിച്ചത്, ഞാൻ അടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ ബിസിനസ്സിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത്ര ലാഭമുണ്ടായില്ല. ലാഭമുണ്ടാകാതെ വന്നപ്പോഴത്തേക്ക് പുള്ളി മദ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ലാഭവും പോയി, കുടുംബവും പോയി, മാനവും പോയി, മാന്യതയും പോയി, അവസാനം ശരീരവും പോയി. അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അദ്ദേഹം അഡിക്റ്റഡായി. ഇത് നടക്കുന്ന സംഗതിയാണ് നമുക്ക് ചുറ്റും. ജീവിതത്തിലുണ്ടാകുന്ന ചില ചെറിയ നഷ്ടങ്ങളെ പോലും എന്താ പറയുന്നത്, ഒരു വീക്ഷിക്കാനുള്ള, അതിജീവിക്കാനുള്ള ഒരു ഉൾപ്രേരണ ലഭിക്കാതെ പോകുന്നതാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ നമ്മുടെ വേര് ഊന്നിയിരിക്കുന്നത് അത്ര കൃത്യമല്ലാത്ത, അല്ലെ, എസ്റ്റാൻഡേർഡ് അല്ലെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ പറയുന്നത് ഒരിക്കലും ഉഷ്ണം തട്ടുമ്പോൾ, ഉഷ്ണം തട്ടത്തില്ലെന്നുള്ളതല്ല, ഉഷ്ണം തട്ടിയിരിക്കും, പക്ഷെ ഉഷ്ണം തട്ടുമ്പോഴും അത് പേടിക്കുകയല്ല. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? അതിന്റെ ഇല പച്ചയായിരിക്കും, അതിന്റെ ഇല പച്ചയായിരിക്കും. നമുക്കറിയാം അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിന്റർ ആയിട്ടോ കൂടുതൽ വിന്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ. വിന്ററൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ അതിഭീകരമായ ശൈത്യം നിലനിൽക്കുന്ന സമയത്ത് പല വൃക്ഷങ്ങളിലും ഇതൊക്കെ ഇനിയും ജീവിച്ചു വരുമോന്ന് തന്നെ. എനിക്ക് ആദ്യമായിട്ടൊക്കെ അമേരിക്കയിൽ വന്ന് ഈ അതിഭീകര വിന്റർ ടൈമിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് ആദ്യമായിട്ട് പല വൃക്ഷങ്ങളും കാണുമ്പോൾ ഞാൻ വിചാരിച്ചത്, ഓ, ഇതൊരു വരണ്ട പ്രദേശമാണ് അമേരിക്ക. കാരണം നോക്കുമ്പോൾ വൃക്ഷങ്ങൾ എന്നാ ഒരു ഒറ്റ വില പോലും ഇല്ലാതെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു. എന്നാലും അതിശയിപ്പിച്ചൊരു സംഗതി, അങ്ങനെ പല വൃക്ഷങ്ങളും ഇല കരിഞ്ഞിരിക്കുമ്പോഴും ഇല വാടാതെ അതിജീവിച്ചിരിക്കുന്ന പല വൃക്ഷങ്ങളും ഉണ്ട്. സാധാരണ ഒരിക്കൽ പോലും, അത് ചൂടിലായാലും തണുപ്പിലായാലും ഒരേപോലെ അതിന്റെ പച്ചപ്പ് നിലനിർത്തുന്ന ചില വൃക്ഷങ്ങളുണ്ട്. ഒരുപക്ഷെ അത് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ ഒരു പച്ചപ്പ് നിലനിർത്താനായിട്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ. കാരണം എന്താണ്? ഏത് കാലാവസ്ഥയിലും നിലനിൽക്കാനുള്ള ഒരു ശക്തി ആ വൃക്ഷത്തിലുണ്ട്. അങ്ങനെ ഒരു ശക്തി നേടാൻ നമുക്ക് ഒരു സാധ്യതയുണ്ട്. ഈ പച്ചപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ പുറത്തെയും അകത്തെയും പ്രൗഢിയെ പറ്റിയാ. ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പച്ചപ്പുള്ള മനുഷ്യരായിട്ട് ജീവിക്കണം. എങ്ങനെയാണ് പച്ചപ്പുണ്ടാവുക? ആ പ്രൗഢി എന്ന് വെച്ചാൽ അഹങ്കാരമുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ആരാലും ആദരിക്കപ്പെടത്തക്കോണുള്ള ഒരു പ്രൗഢി നമുക്കുണ്ടാവണം. ഈ പ്രൗഢി ഉണ്ടാകുന്നത് ഈ പറയുന്ന ഈ ജലാശയത്തിൽ നമ്മുടെ വേരുകൾ ഊന്നി അതിൽ നിന്ന് ലഭിക്കുന്ന പോഷകമായ ശക്തി ഞാൻ നിങ്ങൾ ആർജിച്ചെടുക്കുമ്പോഴാണ്. നമുക്കറിയാം, എന്തോരം ഉദാഹരണം നമുക്ക് പറയാനുണ്ട്, പരിവര തിരുമേനി ഇതുപോലെ വിശദമായ ജീവിതമൊക്കെ. ഇന്നും അവര് ശരീരം കൊണ്ട് വേർപെട്ടിട്ടും ഇന്നും അവിടെ പച്ചപ്പുള്ള മനുഷ്യരായിട്ടല്ലേ നമ്മുടെ ഹൃദയങ്ങളിൽ. എന്താണ് അവർ നൽകുന്ന പച്ചപ്പ്? നമുക്ക് നൽകുന്ന ഹൃദയത്തിൽ നൽകുന്ന തണുപ്പ് തന്നെയാണ് അവരുടെ ആ പച്ചപ്പിന്റെ ഏറ്റവും വലിയ അടയാളം. അവരും തരളിതയുള്ള വൃക്ഷങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നു, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി. അപ്പം ആ പ്രൗഢി നിലനിൽക്കാനായിട്ട് കാരണം ഈ വേര് ആഴമായി അതിന് സാധ്യതയുള്ള ജലാശയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിക്കണം, ദൈവമേ, ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എല്ലാം അങ്ങനെ പൂർണ്ണതയുള്ള, പക്ഷെ ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ പ്രസംഗിക്കാനായിട്ട് ഈ വേദഭാഗം തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരുന്ന ചിന്തയാണിത്. ഒരുപക്ഷെ ഇങ്ങനെ ആവേണം ഞാനും നിങ്ങളും ഒക്കെ തന്നെ. ഏത് സമയത്തും ആർക്കും നന്മ പകർന്നു കൊടുക്കത്തക്കവണ്ണം നല്ല പ്രൗഢിയുള്ള, ആത്മീക പ്രൗഢിയുള്ള വൃക്ഷങ്ങളായിട്ട് ഈ ലോകത്തിന്റെ നിറുകയിൽ നിലനിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരിക്കലും ഒരു ചൂടിലും പേടിക്കാതെ നമ്മളിലുള്ള പച്ചപ്പ് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ. പച്ചപ്പ് ചിലരൊക്കെ പച്ചപ്പ് നിലനിർത്താനായിട്ട് മുഖത്ത് പുട്ടി അടിച്ചുകൊണ്ടൊക്കെ വരും, പിന്നെ ഇരിക്കാൻ ഊക്കുകയല്ല, കഴുകാൻ ഊക്കുകയല്ല, അങ്ങനെയുള്ള പച്ചപ്പല്ലേ ഉദ്ദേശിച്ചത്. നമ്മുടെ ഹൃദയങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കത്തക്കവണ്ണമുള്ള പച്ചപ്പുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അവിടെ പറയുന്നുണ്ട് പേടിക്കുകയില്ല, അതിലില്ല പച്ചയായിരിക്കും. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് വളരെ എളുപ്പമായിട്ട് വരൾച്ചയുള്ള കാലത്തും വാട്ടത്തൊട്ടാതെ ഇരിക്കുന്നുള്ളത്. ഇതൊരു മുമ്പ് ഞാൻ പറഞ്ഞ ആശയം തന്നെയാണ് അല്ലേ. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഇരിക്കും. ഈ വാട്ടം തട്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് വാടിയ മുഖത്തോടുകൂടി ഇരിക്കാതിരിക്കുക എന്നുള്ളതായി. ഈ പച്ചപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഉദാഹരണം അത് തന്നെയാണ്. എന്നിലും നിങ്ങളിലും ഒക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപക്ഷെ എനിക്കത് ഞങ്ങളെപ്പോലുള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് ഈ വാട്ടം തട്ടുന്ന മുഖം എന്ന് പറയുന്നത്. ചൂടിലൊക്കെ പേടിക്കാതിരിക്കും. ഈ പേടിക്കാതൊക്കെ ഇരിക്കുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും തോന്നരുത് ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്ന മനുഷ്യനാണ്, എന്നാ ഉള്ളിൽ ഇത്തരം പേടിയെ കൊണ്ടുതാനും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പാകെ ധൈര്യമുള്ളവനായിട്ട് കാണിച്ചാലും ചില സ്ഥലങ്ങളിലൊക്കെ ഈ വാട്ടം തട്ടിയ മനുഷ്യരായിട്ട് ഞാനും ഒക്കെ മാറാറുണ്ട്. വാട്ടം തട്ടുന്ന മനുഷ്യരായിട്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ വേദഭാഗം എടുത്ത് ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാരാംശം സ്വാധീനിക്കണമേ. ആളുകളുടെ മുമ്പിൽ പച്ചപ്പായിട്ട് നിന്ന് മുറിക്കുള്ളിൽ വാടിയ മുഖം പോലെ നിൽക്കാതെ പുറത്തും അകത്തും ഒരേപോലെ പച്ചപ്പുള്ള വൃക്ഷമായി നിലനിൽക്കാൻ ഉള്ള ഒരു ആന്തരിക കാന്തി പകരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. വാടിയ മുഖം ഒരിക്കലും ദൈവഭക്തന് ചേർന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും വാടിയ മുഖം കാണിക്കാതെ ആത്മീയ ഈ പറഞ്ഞത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എനിക്കറിയാം എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ്, എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇറ്റ് വിൽ ബി പോസിബിൾ. ഹൗ? ആ പോസിബിലിറ്റിയാണ് നമ്മൾ നാം ആയിരിക്കുന്ന പ്രതലത്തിന്റെ സമീപത്ത് നിലനിൽക്കുന്ന ആരാധനയുടെ നന്മയിൽ വേരൂന്നിക്കൊണ്ട് ഔദാര്യമായി ലഭ്യമാകുന്ന തിരിശരീര രക്തങ്ങളുടെ കരുത്ത് പ്രാപിച്ച് വളരുക എന്നുള്ളത്. നാം നട്ടിരിക്കുന്ന ഏറ്റവും വലിയ വൃക്ഷം മാമോദീസ എന്ന് പറയുന്ന പോലെ തന്നെ ആരാധനയിലെ വിശുദ്ധ കുർബാനയുടെ സാമീപ്യമാണ് അത്. നമ്മൾക്ക് ആ നമുക്ക് ഔദാര്യമായി ലഭിക്കുന്ന മൂല്യം എത്ര കൊടുത്താലും മതി വരാത്ത ദൈവകൃപയുടെ സാധ്യത നമ്മളിൽ രൂപപ്പെട്ടു വരുവാൻ കൂടുതൽ നമുക്ക് ഇടയാകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധികളിലും മുഖം വാടാത്ത അല്ലെ വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാത്ത വൃക്ഷം പോലെ. എന്നിട്ട് അവിടെ അവസാനമായിട്ട് പറഞ്ഞു അവസാനിപ്പിക്കുന്നു, ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. വാട്ടം നഷ്ടപ്പെടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ഒരു വൃക്ഷത്തിന് ഫലം കായ്ക്കണമെങ്കിൽ ഈ സംഗതിയൊക്കെ അനിവാര്യമാണ്. എന്താണ്? എപ്പോഴും നല്ല പച്ചപ്പുണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിനെ പോലും അതിശയിപ്പിക്കുന്ന പച്ചപ്പുണ്ടായിരുന്നൊരു വൃക്ഷമാണ് ഈ യെരുശലേം ദേവാലയത്തിന്റെ സമീപത്ത് നട്ടിരിക്കുന്ന അത്തിമരം. അങ്ങനെ ലോകത്തിന്റെ മുമ്പാകെ പുറംപറവടി കാണിക്കുന്ന ഒരു പച്ചപ്പല്ല ഉദ്ദേശിച്ചത്. പകവും പുറവും ഒരേപോലെ വാടാത്ത പച്ചപ്പുള്ള വൃക്ഷമായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് അല്ലെ. അകം വാടി പുറം പച്ചപ്പ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒത്തിരി ഭക്തരുണ്ട്. അങ്ങനെയല്ല, അകവും പുറവും ഒരേപോലെ പച്ചപ്പുള്ള വൃക്ഷങ്ങളാകുമ്പോഴാണ് ആ വൃക്ഷത്തിന് നിശ്ചയമായിട്ടും ഫലം കായ്ക്കാനായിട്ട് അടയായിത്തീരുന്നത്. ഈ തീർച്ചയായിട്ടും എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് മുമ്പാകെ ഫലം കായ്ക്കാനാണ്. എന്താ ഫലം കായ്ക്കുക എന്ന് പറയുന്നത്? ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതിന് അല്ലേ. നമ്മുടെ വാക്കുകളിൽ കൂടി നമ്മുടെ സാമീപ്യം നമ്മളിൽ ഒരാളിൽ ഉളവാക്കുന്ന ദൈവ സാന്നിധ്യ ബോധം, അതൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെട്ടുന്ന നല്ല ഫലങ്ങളാണ്. നമ്മളിൽ നിന്ന് പുറപ്പെട്ടുന്ന ഏറ്റവും വലിയ ഫലം അതാ, മറ്റൊരാളിൽ നമ്മുടെ സ്വാധീനം കൊണ്ട് രൂപപ്പെട്ടു വരുന്ന ദൈവ സ്വാധീന ശക്തി. അതാ ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി പുറപ്പെടുപ്പിക്കേണ്ട ഏറ്റവും വലിയ ഫലം അതാ. എന്ന് വെച്ചാൽ അടുത്തു നിൽക്കുന്ന ഒരു മനുഷ്യന് തോന്നണം ഞാൻ ദൈവമുള്ള മനുഷ്യനാണെന്ന്. അത് വെറുതെ പുറത്തെ പ്രകടനം കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലെ അവസ്ഥ കൊണ്ട് മറ്റൊരാൾ ഈ പുറത്തെ പ്രകടനം കൊണ്ട് തിരിച്ചറിയുന്നത് വളരെ വളരെ അതിലെ കാലദൈർഘ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആന്തരികമായ അവസ്ഥയിൽ നിന്ന് തന്നെ ആ ഒരു യാഥാർത്ഥ്യം രൂപപ്പെട്ടു വരണം. അതുകൊണ്ടാണ് ഒമ്പതാം വാക്യം ഇങ്ങനെ ദൈവം പറഞ്ഞ് ഇവിടെ വേറെ പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാര്? യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പം ഈ ഈ അവസ്ഥകളൊക്കെ നമ്മളിൽ ക്രമീകൃതമാകുമ്പോൾ ഈ ഫലം നമ്മൾ കായ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഫലം കായ്ക്കപ്പെടുന്ന ഇവിടാണ് ദൈവം നൽകുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളിൽ കൂടി രൂപപ്പെടുത്തിയെടുത്ത ഫലങ്ങളാണ്. പക്ഷെ അതൊക്കെ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം രീതിയിലുള്ള ചില ചിട്ടപ്പെടുത്തലുകൾ അനിവാര്യമാണ്, ചില ക്രമപ്പെടുത്തലുകൾ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇത്തരം രീതിയിൽ ക്രമപ്പെടുത്തുവാൻ, നേരത്തെ നമ്മൾ വായിച്ചതുപോലെ മരുഭൂമിയിൽ നട്ടിരിക്കുന്ന ചൂരൽ ചെടി പോലല്ല, മരുഭൂമിയിൽ നട്ടിരിക്കുന്ന ചൂരൽ ചെടിക്ക് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ചെടിക്കും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല, ആ മരുഭൂമി തേടി ആരും പോകുന്നതും പോലുമില്ല. അതേസമയം അതിനേക്കാൾ ഉപരിയായി യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല, ഇല പച്ചയായിരിക്കും, അത് വാട്ടം തട്ടുകയില്ല, അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. യഹോവയായ കർത്താവ് അതിന്റെ നടപ്പിനൊത്ത വണ്ണം അതിന് ഫലം നൽകുന്നു. അതുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് ഫലം ലഭിക്കത്തക്കവണ്ണം ആ ഫലം സമൂഹത്തിന് സമർപ്പിക്കുന്ന നല്ല പച്ചപ്പുള്ള വാടാത്ത ജല ആധ്യാത്മിക പോഷണമുള്ള ജലത്തിനരികെ നഷ്ടപ്പെട്ടിരിക്കുന്ന വൃക്ഷങ്ങളായി ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. നമ്മുടെ നടത്തും പ്രവൃത്തിയും ഒക്കെ ആ ഒരു സാധ്യതയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കർത്താവിലേറെ സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, 15 നോമ്പിന്റെ ആരംഭ ദിവസങ്ങളിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7 വാക്യങ്ങളെ ആസ്പദമാക്കി വളരെ ചിന്തോദീപകമായ ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് എത്രയും പ്രിയങ്കരനായ രാജേഷ് അച്ഛൻ പങ്കുവച്ച ആശയം, സന്ദേശം വിലപ്പെട്ടതാണ് എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല എന്ന് ഞാൻ കരുതുകയാണ്. പ്രവാചകന്മാരുടെ ഗണത്തിൽ വലിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ വരുന്ന യിരെമ്യാ പ്രവാചകൻ യഹൂദ ജനതയുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു ബാലനായിരുന്നു. യിരെമ്യാവ് പ്രാപ്തിയില്ലാത്തവരെന്ന് എഴുതിത്തള്ളപ്പെട്ട പല വ്യക്തികളെയും ദൈവം തന്റെ ഉദ്ദേശ നിർവഹണത്തിനായി തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ യിരെമ്യാവിനെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കുകയാണ്. യഹൂദിയിലെ ജനങ്ങൾ വിഗ്രഹാരാധനയിലേക്കും ദുഷ്ടതയിലേക്കും നീങ്ങുന്നത് കണ്ട് യിരെമ്യാവ് അവർക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി നന്നായി താക്കീത് നൽകുന്ന സന്ദർഭങ്ങൾ ഏറെയുള്ള ഒരു പ്രവാചക ഗ്രന്ഥമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കെട്ട് കത്തുകൾ കൂട്ടിവെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഒരു നേച്ചറും ഈ പുസ്തകത്തിനുണ്ട്. ഒരടുക്കും കാലവ്യവസ്ഥതയും പാലിക്കാതെ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു കത്തുകളുടെ സമാഹാരമായിട്ടും ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. അച്ഛൻ ഇതിലൂടെ ഓർമ്മപ്പെടുത്തിയ കാര്യം, 1 സങ്കീർത്തനത്തിൽ ആവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന തെളിമയോടുകൂടിയുള്ള ഒരാശയം, യഹോവയിൽ ആശ്രയം നിൽക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ അവന്റെ ജീവിതം വെള്ളത്തിന് അരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ, അത് ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാത്തതും ഇല പച്ചയായിരിക്കുന്നതും വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതുമായിരിക്കും. ഒരു ഉപമയിലൂടെ മനുഷ്യ ജീവിതത്തെ കൃത്യമായി രൂപകൽപ്പന ചെയ്യുന്ന ഒരാശയമാണ്. ഈ ആശയങ്ങൾക്ക് പ്രത്യേകിച്ച് വൃക്ഷം എന്ന പദവും ഉഷ്ണം എന്ന പദവും പച്ചയായിരിക്കുന്ന ഇലയുടെ അനുഭവവും വരൾച്ചയുടെ അനുഭവവും കായ്ച്ചുകൊണ്ടിരിക്കുന്ന അനുഭവവും ഒക്കെ പല പുസ്തകങ്ങളിലും പല ധ്യാനങ്ങളിലുമൊക്കെ ഇതിന്റെ വിവിധ വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കാൻ പലപ്പോഴും അവസരം ലഭിക്കാറുണ്ട്. ദൈവവചനമാകുന്ന ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാകുന്ന കൂട്ടായ്മകളിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് വരൾച്ചയിലും വാട്ടം തട്ടാതെ ദൈവകൃപയിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള ശ്രദ്ധേയമായ ആശയം നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തുവാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നോമ്പുകാലത്തിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഊഷ്മള ബന്ധത്തെ സ്വീകരിപ്പാൻ ഏവർക്കും മനസ്സുണ്ടാകട്ടെ. ദൈവകൃപ അതിലൂടെ പരക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. തികച്ചും ഏറ്റവും അനുഗ്രഹീതമായ ആശയം പങ്കുവച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള നിസ്സീമമായ സ്നേഹവും നന്ദി ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അച്ഛനെയും ശുശ്രൂഷകളെയും കൂടുതൽ മാനിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുകയും ചെയ്യും.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഡാലസിലുള്ള സൂസിയാൻഡിയെ പ്രത്യേകം ഓർക്കാം. സാം തോമസ്, ഏലമ്മ, ലാലു ജോൺ, ജോൺ ജേക്കബ്, ആര്യ, അനന്യ മാത്യു, ലിസി എബ്രഹാം, രാജൻ തോമസ്, ഫാൻസി, ടോബി, ജിമ്മി, ആലിസ് ജോസഫ്, ജോയൽ, ജോയൽ മാത്യു, മറ്റാരെങ്കിലും പേരുകൾ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവവിഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായി ബുധനാഴ്ച വീണ്ടും പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന ഈ നിമിഷം പ്രത്യേകാൽ ദൈവമാതാവായ കന്യകവറിയാവിന്റെ മധ്യസ്ഥല അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച് ഞങ്ങളെ തന്നെ ദൈവമാതാവ് സമർപ്പിച്ച ജീവിതത്തിന്റെ ദൈവാനുഭവങ്ങളെ കണ്ടെത്തുവാൻ ഇടയാക്കണമേ. ഞങ്ങളെയൊക്കെ ഓർന്ന് വാഴ്ത്തണമേ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവികമായി വിളിക്കപ്പെട്ടവരാണെന്നും ആ വിളിയിൽ ദൈവം പ്രതീക്ഷിക്കുന്ന നന്മകളെ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഓരോ നിമിഷവും ഞങ്ങളെ കരുതുവാൻ ഉയരങ്ങളിൽ ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യം ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ശക്തിയായി നിലനിൽക്കണമേ. പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും വേർപാടുകളും ഒക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും കരുത്തു നഷ്ടപ്പെടാതെ ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ യഹോവയിൽ ആശ്രയിക്കുന്നതും യഹോവ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കേട്ടതുപോലെ അങ്ങയിൽ ആശ്രയിക്കുകയും അതിൽ കൂടി കരുത്തു പകരാൻ ലഭ്യമാകാനിടയാകണമേ. രോഗവും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവമേ ആശ്വസിപ്പിക്കണമേ. തളരാതെ, വേദനയിൽ വിലപിക്കാതെ, മുഖം വാടാതെ രോഗത്തിന്റെ മുമ്പിൽ അകവും പുറകെയും തളർമയുള്ള വൃക്ഷങ്ങളായി നിലനിൽക്കാൻ ഞങ്ങളെയൊക്കെ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേദനയും രോഗവും കടന്നു വരുമ്പോൾ അത് സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങിൽ നിന്ന് മാത്രമാകുന്നു. ഈ ലോകത്തിന്റെ സകലരുടെയും പാപഭാരമേറ്റ ക്രൂശിൽ അങ്ങ് വേദനിച്ച വേദനയുടെ ഒരംശം പോലും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ലെങ്കിലും ഞങ്ങൾ സഹിക്കാതെ വരുമ്പോൾ ഞങ്ങളുടെ വേദനയെ വീണ്ടും അങ്ങ് താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വേർപെട്ട നിരാശയോടെ കടലിരിക്കുന്ന മനുഷ്യർക്കൊക്കെ അവിടുന്ന് പ്രത്യാശയും ആശ്വാസവും പകർന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നാശത്തിന്റെ തലങ്ങളിലെ കൂപ്പുകുത്തുന്ന മക്കളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും ഒരേത് അവസ്ഥയാണ് അവരെ അങ്ങയിൽ നിന്നും പിൻപറ്റി തിന്മയിലേക്ക് നയിക്കുന്നതോ അതിൽ നിന്നൊക്കെ മോചിതരായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ അവിടുന്ന് ചുരിച്ചുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാരും യുവാദികളും ചെറുപ്പക്കാരെ എല്ലാവരെയും ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെയും കരുണയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വാർഗത്തിന്റെ ക്ഷീണാവസ്ഥയിൽ കൂടി കടന്നുപോകുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യത്തിലൂടി കടന്നുപോകുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. പാവാതിരുമേനി, എല്ലാ തിരുമേനിമാരെയും, നവാഭിഷിക്തരായ തിരുമേനിമാരെയും ഒക്കെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന അസോസിയേഷനെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് സഭയുടെ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ടവരെയൊക്കെ തിരുവിഭാഗ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. സഭയുടെ ആധ്യാത്മിക സംഘടനകളെയൊക്കെ ഓർക്കുന്നു. ദൈവമേ ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലവും പ്രകൃതിക്ഷോഭം മൂലമൊക്കെ വലിയുന്ന മനുഷ്യരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. നേർത്തു നൽകുന്നവരെയും സംബന്ധിക്കുന്നവരെയും സഹായിക്കുകയും ചെയ്യുന്നവരെയൊക്കെ സ്വർഗീയ നന്മകളാൽ നിറക്കണമേ. രോഗികളായി പ്രാർത്ഥനയിൽ പേര് പറഞ്ഞവരെയും പറയാതെ ഓർക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ വീണ്ടും അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്നവരെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അനുതാപമുള്ള ജീവിതമായി ക്രമപ്പെടുത്തണമേ. ഞങ്ങൾ സ്വീകരിക്കുന്ന നോമ്പുകൾ ഞങ്ങളിൽ ഫലവത്താകണമേ. ഈ ലോകത്തിൽ പ്രകാശമുള്ളവരെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അല്പമായ അധികമായോ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. കുറവുകളെ നീക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും രവിദാദനാം പുത്രന്റെ കൃപയും പരിശുദ്ധവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകമല്ലാമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ പരിശുദ്ധ സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും നേതൃത്വത്തോടുകൂടിയും നമ്മുടെ രോഗികളായിട്ടുള്ളവരോട്ട് പ്രത്യേകമായി നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരോടുകൂടിയും നമ്മളുടെ വാങ്ങിപ്പോരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐച്ച ബി പ്രകാശ് അച്ഛൻ, വിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പല പ്രദേശങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നോമ്പ് എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച വെളിയാണ്ടി, അതുപോലെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.